Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഒളിമ്പിക്സ് സമാധാന പുനഃസ്ഥാപനത്തിനുള്ള അവസരമാകട്ടെയെന്ന് ഫ്രാൻസിസ് പാപ്പ. ഒളിമ്പിക്സ് നിലവിലുള്ള സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും താൽക്കാലികമായെങ്കിലും വിരാമമിടട്ടെയെന്നും ലോകത്ത് ഐക്യം പുനഃസ്ഥാപിക്കപ്പെടട്ടെയെന്നും ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിലെ പാരീസിൽ ജൂലൈ 25 ഒളിമ്പിക് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യമാധ്യമമായ എക്സിൽ ഇതേ ദിവസം കുറിച്ച സന്ദേശത്തിലാണ് ലോകസമാധാനത്തിനായി പാപ്പ വീണ്ടും ആഹ്വാനം ചെയ്തത്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട വെടിനിർത്തൽ എല്ലാവരും പാലിക്കുമെന്ന് പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. അധികാരം കൈയാളുന്നവരുടെ മനസാക്ഷിയെ ദൈവം പ്രകാശിപ്പിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ഒളിമ്പിക് മത്സരങ്ങളിലൂടെ സമൂഹത്തിൽ ഐക്യവും സന്ധിയും വളർത്താൻ ആഹ്വാനം ചെയ്ത് വത്തിക്കാൻ കായിക വിഭാഗം. ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും അനീതിയും നടമാടുമ്പോൾ ജൂലൈ 25 ഫ്രാൻസിലെ പാരീസിൽ ആരംഭിക്കുന്ന ഒളിമ്പിക് മത്സരങ്ങൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും അഭയാർത്ഥികളുൾപ്പെടെ ഏവരെയും ചേർത്തുപിടിക്കാനുമുള്ള ഒരു അവസരമാണെന്നോർമ്മിപ്പിച്ച് വത്തിക്കാൻ കായിക വിഭാഗം. ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കായി ജൂലൈ 24 ബുധനാഴ്ച അയച്ച സന്ദേശത്തിലാണ് കായിക മത്സരങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങളെക്കുറിച്ച് വത്തിക്കാൻ കായിക വിഭാഗം ഓർമ്മിപ്പിച്ചത്. 3 വർഷങ്ങൾക്ക് മുൻപ് ടോക്കിയോയിൽ വെച്ച് ഒളിമ്പിക് കമ്മിറ്റി കൂടുതൽ വേഗത്തിലും ഉയരത്തിലും ശക്തിയിലും എന്ന മുദ്രാവാക്യത്തോട് ഒരുമിച്ച് എന്ന വാക്ക് കൂട്ടിച്ചേർത്തതിനെ പരാമർശിച്ച വത്തിക്കാൻ കായിക വിഭാഗം ഇന്ന് കായികരംഗത്തുയർന്നു കേൾക്കേണ്ട വാക്ക് സാമീപ്യം എന്നതാണെന്ന് ഓർമ്മിപ്പിച്ചു. 1.25 കോടിയോളം കുട്ടികൾ മനുഷ്യക്കടത്തിനും ചൂഷണങ്ങൾക്കും ഇരകളാകുന്നുവെന്ന് സേവ് ദി ചിൽഡ്രൻ. അടിമത്തത്തിന്റെ വിവിധ ആധുനിക രൂപങ്ങളിൽ ലോകത്തെമ്പാടുമായി 1.25 കോടിയോളം കുട്ടികൾ മനുഷ്യക്കടത്തിനും ചൂഷണങ്ങൾക്കും ഇരകളാകുന്നുവെന്നും അടുത്ത കാലത്ത് ഈ പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും കുട്ടികളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന സേവ് ദ ചിൽഡ്രൻ അന്താരാഷ്ട്ര സംഘടന. യൂറോപ്പിൽ മാത്രം 2017 മുതൽ 2025 വരെയുള്ള 5 വർഷങ്ങളിൽ 29,000 ആളുകൾ മനുഷ്യക്കടത്തിന്റെ ഇരകളായിട്ടുണ്ടെന്നും ലൈംഗിക ചൂഷണങ്ങൾക്കും നിയമപരമല്ലാത്ത ജോലികൾക്കുമായി നിയോഗിക്കപ്പെട്ടിരുന്ന ഇവരിൽ 16% 18 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമുണ്ടായിരുന്നതെന്നും സേവ് ദ ചിൽഡ്രൻ വ്യക്തമാക്കി. കോവിഡ് മഹാമാരി മൂലം ലോകം ബുദ്ധിമുട്ടിയ 2020 മാത്രം 53,800 പേരാണ് ചൂഷണങ്ങൾക്കും മനുഷ്യക്കടത്തിനും വിധേയരായത്. ഇവരിൽ 35% പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. മനുഷ്യക്കടത്തും ചൂഷണങ്ങളും പോലെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനായി സർക്കാരിതര സ്ഥാപനങ്ങളോട് സേവ് ദ ചിൽഡ്രൻ ആവശ്യപ്പെട്ടു. മനുഷ്യക്കടത്തിനെതിരെയുള്ള ആഗോള ദിനം ജൂലൈ 30 ആചരിക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് സേവ് ദ ചിൽഡ്രൻ സംഘടന പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിലാണ് പ്രായപൂർത്തിയാകാത്തവരുടെ ചൂഷണം സംബന്ധിച്ച വിവരങ്ങൾ സംഘടന പുറത്തുവിട്ടത്. 73 കോടി ജനങ്ങൾ പട്ടിണിയുടെ ദുരിതമറിയുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ. ലോകത്തെമ്പാടുമായി 73 കോടി ജനങ്ങൾ പട്ടിണി അനുഭവിക്കുന്നുവെന്നും 1/4 കുട്ടികളും പോഷകാഹാരക്കുറവിന്റെ ദൂഷ്യഫലങ്ങൾ നേരിടേണ്ടി വരുന്നെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന, ശിശുക്ഷേമനിധി, കാർഷിക വികസന ഫണ്ട്, ലോക ഭക്ഷ്യപദ്ധതി, ലോകാരോഗ്യ സംഘടന എന്നീ 5 സംഘടനകൾ സംയുക്തമായി പ്രസ്താവനയിറക്കി. കഴിഞ്ഞ 3 വർഷങ്ങളായി ലോകം നേരിടുന്ന പട്ടിണി നിരക്ക് വർദ്ധിച്ചു വരികയാണെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. ലോകത്ത് 230 കോടിയിലധികം ജനങ്ങൾ ചെറുതും വലുതുമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭാ റിപ്പോർട്ട് വ്യക്തമാക്കി. എന്നാൽ ഇവരിൽ 86 കോടിയോളം ആളുകൾ വൻ ഭക്ഷ്യസുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ടെന്നും സംഘടന റിപ്പോർട്ട് ചെയ്തു. ലോക ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സ്ഥിതി എന്ന പേരിൽ ജൂലൈ 24 ബുധനാഴ്ച പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലാണ് ലോകത്ത് മാനവികതയനുഭവിക്കുന്ന പട്ടിണിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ പ്രതിപാദിച്ചത്. ഗാസ മുനമ്പിലെ കുട്ടികൾ കടുത്ത ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് യുണിസെഫ്. പാലസ്തീന ഇസ്രായേൽ സംഘർഷം ദീർഘനാളുകളായി തുടരുന്നതിനിടെ ഗാസാമുനമ്പിൽ ജീവിക്കുന്ന കുട്ടികളിൽ ആയിരക്കണക്കിനു പേർ പോളിയോ ഉൾപ്പെടെ നിരവധി രോഗങ്ങൾ, പട്ടിണി, സായുധ സംഘർഷങ്ങളിലേറ്റ പരിക്കുകൾ തുടങ്ങി വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധി യുണിസെഫ് പ്രദേശത്ത് ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും യുണിസെഫ് പത്രക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി സഭാദർശനം പരിപാടി കേൾക്കാം. ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ഫ്രാൻസിസ് പാപ്പയുടെ മൂന്നാമത്തെ ചാക്രിക ലേഖനമായ ഫ്രത്തേലി തൂത്തിയുടെ മൂന്നാം അധ്യായത്തിന്റെ വിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വെല്ലുവിളികൾ ഏറെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ എപ്രകാരമാണ് എല്ലാവരും സഹോദരങ്ങളും സഹോദരിമാരുമാണ് എന്ന ഒരു ആശയം മുൻപോട്ട് വച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പായ്ക്ക് തന്റെ ചാക്രിക ലേഖനം തയ്യാറാക്കുവാൻ സാധിക്കുന്നതെന്ന് പലരും സംശയം ഉന്നയിച്ചേക്കാം. സ്വാതന്ത്ര്യത്തിന്റെ പുതിയ അർത്ഥതലങ്ങൾ തേടിക്കൊണ്ട് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും മനുഷ്യബുദ്ധിക്കും ശക്തിക്കും മുകളിൽ ഭരണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ എപ്രകാരമാണ് ഒരിക്കൽ കൂടി സാഹോദര്യത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുവാൻ പാപ്പായ്ക്ക് ധൈര്യം ലഭിച്ചതെന്നും നാം ചോദിച്ചേക്കാം. ഫ്രത്തേലി തൂത്തി എന്ന ചാക്രിക ലേഖനം നമുക്ക് നൽകുന്ന രണ്ടു പ്രധാന ചോദ്യങ്ങൾ മനുഷ്യ അസ്തിത്വവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന്, യഥാർത്ഥത്തിൽ മനുഷ്യർ തമ്മിൽ തമ്മിൽ സഹോദരങ്ങളാണോ? രണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെന്ന നിലയിൽ ജീവിക്കേണ്ടത്? ദൈനംദിന യുദ്ധങ്ങളും എല്ലാ തരത്തിലുമുള്ള വിദ്വേഷവും തീവ്രവാദവും വ്യക്തിപരവും കൂട്ടായ ദുഷ്ടതയുമെല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സാഹോദര്യത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാമെന്ന് നാം ചോദിച്ചേക്കാം. ആശയപരവും രാഷ്ട്രീയവുമായ തെറ്റിദ്ധാരണകൾക്ക് കാരണമായ ഒരു വാക്കെന്നാണ് സാഹോദര്യത്തെ പലരും നിർവചിക്കുന്നത്. ചരിത്രത്തിന്റെ പഴയ ഏടുകളിൽ നിലനിൽക്കുന്ന നന്മയുടെ സാഹോദര്യത്തിലേക്ക് തിരികെ നടക്കുവാനാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിലൂടെ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നത്. കാരണം ക്രിസ്തുവിന്റെ ഇഹലോക വാസകാലത്തും തുടർന്നുള്ള കാലഘട്ടത്തിലും സാഹോദര്യം എന്ന വാക്കിന്റെ അർത്ഥം ഏറെ ആഴമേറിയതായിരുന്നു. എന്നാൽ മനുഷ്യന്റെ സ്വാർത്ഥതയെ വിശദീകരിക്കുവാനും അതിജീവിക്കുവാൻ മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയെ നിർണയിക്കുവാനും ഉദ്ദേശിച്ചുള്ള മനുഷ്യനും തമ്മിൽ ചെന്നായ ആണെന്നുള്ള വാദവും യേശു അവഗണിക്കുന്നില്ല. തന്റെ വചനങ്ങളിൽ ഉടനീളം മനുഷ്യ സാഹോദര്യത്തിനും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിച്ച യേശു മനുഷ്യന്റെ പരസ്പര ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങളെയും എടുത്തു പറയുന്നുണ്ട്. യേശു പ്രസംഗിച്ച സാഹോദര്യത്തിന്റെ സുവിശേഷമാണ് തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും തന്റെ ജീവിതത്തിൽ പകർത്തിയത്. എന്നാൽ സാഹോദര്യ ബോധം ഗ്രഹിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസ് ആദ്യം ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിലേക്ക് നോക്കുവാനും അവനിൽ നിന്നും പഠിക്കുവാനുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലും ഇപ്രകാരം സാഹോദര്യത്തെക്കുറിച്ചുള്ള വിശാലമായ ചിന്തകൾ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സാഹോദര്യത്തിൽ നിന്നും തങ്ങളെ തന്നെ ഒഴിവാക്കുവാൻ പരിശ്രമിക്കുന്ന മാനുഷ്യ ദുഷ്ടതയുടെയും ചിന്തകൾ വചനം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ആബേലിന്റെ സാഹോദര്യത്തിൽ നിന്നും അഹന്തയുടെ മൂലകാരണത്താൽ സ്വയം മാറിയ കായന്റെ ചരിത്രം ഇന്നും നിലനിൽക്കുന്ന പരസ്പര വിരോധത്തിന്റെ ഒരു പ്രതിഫലനമാണ്. പക്ഷെ സാഹോദര്യത്തിന്റെ മാഹാത്മ്യം പ്രത്യേകമായി ഒരു ജീവിത പ്രമാണമായി നമുക്ക് നൽകിയത് ക്രിസ്തുവിന്റെ പ്രജാപതി യാഗത്തിലൂടെയാണ്. നവമായ ഒരു സാഹോദര്യത്തിനാണ് ക്രിസ്തുവിന്റെ ബലി തുടക്കം കുറിച്ചത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഏകനാണ്, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ള യേശുവിന്റെ വചനങ്ങൾ നമ്മിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് എപ്രകാരം സാഹോദര്യത്തിന്റെ വിശാല ലോകത്തിലേക്ക് കടക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാഹോദര്യത്തിന്റെ ഉത്ഭവം സ്വർഗീയ പിതാവിൽ നിന്നുമാണെന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇത് എല്ലാത്തരം വിവേചനങ്ങളെയും മറികടക്കുന്ന, സമ്മർദ്ദങ്ങളെയെല്ലാം അതിലംഘിക്കുന്ന സമത്വത്തിന്റെയും സമഭാവനയുടെയും സുവിശേഷമാണ്. സ്വാതന്ത്ര്യം സ്വാർത്ഥമായി ചുരുങ്ങുന്ന ഒരു ലോകത്തിൽ നിസ്വാർത്ഥതയുടെ വിശാല ലോകമാണ് സാഹോദര്യം നമുക്ക് സംഭാവന ചെയ്യുന്നത്. ഈ സാഹോദര്യത്തിന്റെ മൂല്യം വീണ്ടും ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് പാപ്പ ഈ ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. സാർവത്രിക സാഹോദര്യത്തിന്റെ പ്രതിഫലനത്തിനുള്ള ഇടമായിട്ടാണ് ഈ ചാക്രിക ലേഖനം അനുവാചക ഹൃദയങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഉപഭോക്തൃത്വം, സമൂലമായ വ്യക്തിവാദം, സ്വാർത്ഥപരമായ സ്വയം സംരക്ഷണം എന്നിവയിൽ നിന്നും പുറത്തുകടന്നുകൊണ്ട് പരസ്പര ആശ്രിതത്വവും സഹ ഉത്തരവാദിത്വവും വളർത്തിയെടുക്കുവാനാണ് ഈ ചാക്രിക ലേഖനം എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അടഞ്ഞ ലോകത്തിന്റെ നിഴലുകളും വൈരുദ്ധ്യാത്മക ലൌകിക ബന്ധങ്ങളും മറികടന്നുകൊണ്ട് സാമൂഹിക സൌഹൃദത്തിൽ ജീവിക്കുന്ന ഒരു ലോകസമൂഹത്തിന്റെ വികസനം സാധ്യമാക്കുക എന്നതാണ് ഈ ലേഖനത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള എല്ലാവരെയും ലേഖനം ആഹ്വാനം ചെയ്യുന്നു. സമൂഹത്തിൽ സാഹോദര്യത്തിനും നിർമ്മാണത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വിലപ്പെട്ട സംഭാവന നൽകുന്ന വിവിധ മതങ്ങൾ തമ്മിലുള്ള സൌഹൃദവും ഫ്രത്തേലി തൂത്തി പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ട് അടിവരയിടുന്നു. ഇന്ന് നമ്മൾ വിചിന്തനത്തിന് വിഷയമാക്കുന്ന മൂന്നാമത്തെ അധ്യായം ഇപ്രകാരം: വിശാലമായ ഒരു ലോകത്തെ സ്വപ്നം കാണുവാനും ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമ്മുടെ സഹകരണം ആവശ്യപ്പെടുന്നതുമാണ്. വിശാലതയെന്നാൽ ഒരു ഭൂപ്രകൃതിയെയല്ല വിവക്ഷിക്കുക, മറിച്ച് മതിലുകളില്ലാത്ത, അതിരുകൾ നിശ്ചയിക്കപ്പെടാത്ത ഒരു കൂട്ടായ്മ ബന്ധമാണ് അർത്ഥമാക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. 40 ഖണ്ഡികകൾ ഉൾപ്പെടുന്ന ദൈർഘ്യമേറിയ ഒരു അധ്യായം കൂടിയാണിത്. ഒരുപക്ഷെ ചാക്രിക ലേഖനത്തിന്റെ മുഴുവൻ അന്തസ്സത്ത അടങ്ങിയിരിക്കുന്നതിനാലും വഴികാട്ടിയായതിനാലും ആകാം ഇപ്രകാരം ദൈർഘ്യമേറിയതായി മൂന്നാം അധ്യായം മാറിയത്. ആധുനിക യുഗത്തെപ്പറ്റിയുള്ള രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ ഏതാനും ചില വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഈ വചനങ്ങൾ ഇപ്രകാരമാണ്: വ്യക്തികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ സമർപ്പണത്തിൽ അല്ലെങ്കിൽ ജീവിക്കുവാനോ വികസിക്കുവാനോ ജന്മസാഫല്യം പ്രാപിക്കുവാനോ സാധിക്കാത്ത വിധത്തിലാണ്. സ്നേഹത്തിന്റെ ബന്ധത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒറ്റപ്പെട്ട് ആർക്കും പക്വത പ്രാപിക്കുവാൻ സാധിക്കുകയില്ല എന്നും തുടർന്നുള്ള ഖണ്ഡികകളിൽ പാപ്പ അടിവരയിട്ടു പറയുന്നു. തുരുത്തുകളായി മാറി നിന്നുകൊണ്ട് ഞാൻ എന്ന ഭാവത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സഹോദര സ്നേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ചാക്രിക ലേഖനം. നല്ല സമരിയാക്കാരന്റെ സന്മാതൃകകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹ ഉത്തരവാദിത്വത്തിന്റെ ഒരു ഇടം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് രണ്ടാം അധ്യായം പ്രതിപാദിക്കുന്നത്. കൂടെ ചേരുവാനും കൂട്ടിരിക്കുവാനും നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നടന്നെടുക്കേണ്ടതിന്റെ ആവശ്യം ചൂണ്ടിക്കാണിച്ച അധ്യായം എന്നാൽ മൂന്നാം ഭാഗത്തേക്കെത്തുമ്പോൾ സാഹോദര്യം സൃഷ്ടിക്കുന്ന ഒരു തുറന്ന ലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഭയത്തിന്റെയും ആശങ്കയുടെയും വെല്ലുവിളികളുടെയും അടച്ചുപൂട്ടപ്പെട്ട ഒരു ലോകത്തിൽ നിന്നും സംഭാഷണത്തിന്റെ ഒരു ലോകത്തേക്കാണ് ഈ അധ്യായം നമ്മെ ക്ഷണിക്കുന്നത്. മറ്റുള്ളവരില്ലാതെ മനുഷ്യർക്ക് വളരുവാൻ സാധിക്കുകയില്ല എന്ന മഹത്തായ ആശയമാണ് ചാക്രിക ലേഖനത്തിന്റെ ഈ അധ്യായത്തിന്റെ അടിസ്ഥാനം. സാർവത്രിക കൂട്ടായ്മയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ജീവകാരുണ്യത്തിന്റെ ചലനാത്മകതയ്ക്ക് അനുസൃതമായി മറ്റുള്ളവരോട് തുറവോടെ നമ്മിൽ നിന്നും പുറത്തുവരുവാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഈ വളർച്ചയ്ക്ക് അളവുകോലാകുന്നത് സ്നേഹമെന്ന പുണ്യം മാത്രം. സ്വാർത്ഥതയിൽ നിന്നും അകന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഏറ്റവും മികച്ചത് നേടിക്കൊടുക്കുവാൻ നമ്മെ അനുവദിക്കണമെങ്കിൽ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മിൽ നിന്നും പുറത്തു വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ധാർമ്മികവും ആത്മീയവുമായ ഉയരം പോലും നിർണയിക്കുന്നത് ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹമാണ് എന്ന ബെനഡിക്ട് പാപ്പായുടെ ചിന്തകൾ പോലും ഫ്രാൻസിസ് പാപ്പ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഈ സ്നേഹം ചലനാത്മകമാണെന്നും ഈ ചലനാത്മകത ദാനധർമ്മങ്ങൾക്ക് മനുഷ്യഹൃദയത്തെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ടെന്നും പാപ്പ പറയുന്നു. ഈ സ്നേഹം ആരെയും ഒഴിവാക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ജീവിതത്തെ പാകപ്പെടുത്തുന്നു. മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്രകാരം ഒരു സാമൂഹിക സൌഹൃദ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് പ്രാഥമികവും അനിവാര്യവുമായ വിദ്യാഭ്യാസ പ്രോത്സാഹനവും പാപ്പ അടിവരയിട്ട് പറയുന്നുണ്ട്. പരോപകാരം ചെയ്യുന്നതിനും മറ്റുള്ളവരുടെ നന്മയ്ക്കുള്ള മൂർത്തമായ ആഗ്രഹം സൃഷ്ടിക്കുന്നതിനും ദാരിദ്ര്യത്തിനും അസമത്വത്തിനുമെതിരെ പോരാടുന്നതിനും ദുർബലരെ സംരക്ഷിക്കുന്നതിനും ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും നമ്മെ പ്രാപ്തരാക്കുന്ന വലിയ ഒരു ഘടകം വിദ്യാഭ്യാസ രംഗമാണെന്ന് പാപ്പ എടുത്തു പറയുന്നു. അതിനാൽ വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കുവാൻ അനുവദിക്കരുതെന്ന് പാപ്പ തന്റെ ചാക്രിക ലേഖനം വഴിയായി ഉദ്ബോധിപ്പിക്കുന്നു. അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശം ആർക്കും നിഷേധിക്കുവാനാവില്ലെന്നും അവകാശങ്ങൾക്ക് അതിരുകളില്ലാത്തതിനാൽ എവിടെ ജനിച്ചാലും ആരെയും ഒഴിവാക്കാനാവില്ലെന്നും പാപ്പ തുടർന്നു പറയുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ നൈതികതയാണ് പാപ്പ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ചേരിതിരിവിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ തച്ചുടയ്ക്കപ്പെടേണ്ടതാണെന്ന് പാപ്പ പറയുന്നു. വംശീയതയെയും വിദ്വേഷ മനോഭാവത്തെയും അതിജീവിച്ചുകൊണ്ട് വിവിധ മതസമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ ഒത്തൊരുമയോടെ നിറങ്ങളുടെ ലോകത്ത് എല്ലാവരെയും ചേർത്തു നിർത്തുവാൻ എല്ലാ ലോകരാജ്യങ്ങൾക്കും സാധിക്കണമെന്ന് പറയുന്ന പാപ്പ ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന് ചിന്തിക്കുന്നതിനുമപ്പുറം സഹോദരങ്ങളായി ജീവിക്കുന്നതിന് ആഹ്വാനം ചെയ്യുന്നു. സാഹോദര്യം സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കുവാൻ എല്ലാ ജനങ്ങളെയും ഒരുപോലെ അനുവദിക്കുന്ന ഒരു ലോകത്തെയാണ് പാപ്പ സ്വപ്നം കാണുന്നതും ചാക്രിക ലേഖനത്തിലൂടെ വിഭാവനം ചെയ്യുന്നതും. എന്റേത് എന്ന പ്രയോഗത്തിന് പകരം നമ്മുടേത് എന്ന പ്രയോഗത്തിന് ജീവൻ നൽകുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ചെറുതും വലുതും ആരോഗ്യപരവും അനാരോഗ്യപരവുമായ എല്ലാ മാറ്റങ്ങളും നമ്മെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഐക്യദാർഢ്യത്തിന്റെ സാമൂഹിക മനോഭാവത്തിന് രൂപം നൽകുവാൻ നമുക്ക് സാധിക്കുന്നത്. സ്വത്തിന്റെ സാമൂഹിക ഉപയോഗം സ്വകാര്യതയേക്കാൾ പ്രബലമാണ് എന്ന ആശയവും പാപ്പ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രാപ്യമായ ഒരു സ്വത്ത് സംവിധാനം നിലവിൽ വരികയാണെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന നിരവധി അസ്വാരസ്യങ്ങൾ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ലേഖനം അടിവരയിട്ട് പറയുന്നു. സാഹോദര്യത്തിലൂടെ മാത്രമേ മെച്ചപ്പെട്ട ഒരു ലോകം വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ അധ്യായം അടിവരയിട്ട് പറയുന്നു. സമാധാനത്തിലേക്കുള്ള പാതയിൽ തുറന്ന മനസ്സോടെ മറ്റുള്ളവരെ കേൾക്കുവാനും അവരോട് ചേർന്നിരിക്കുവാനും ഈ ചാക്രിക ലേഖനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. തുടർന്ന് ഒരു ഗാനം കേൾക്കാം. ഫാദർ തദേവോസ് അരവിന്ദത്തിന്റെ വരികൾക്ക് വയലിൻ ജേക്കബ് സംഗീതം നൽകിയ ഗാനം, ആലാപനം കെസ്റ്റർ. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.